ആമോസ് പ്രവചനത്തിന്റെ പശ്ചാത്തലമാണല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിക്കുവാൻ ആരംഭിച്ചത്. അത് മുഴുവൻ പറഞ്ഞു തീർക്കാതെയാണല്ലോ നാം കഴിഞ്ഞ പഠനം നിർത്തിയത്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ചില വിഷയങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ നോക്കുകയാണ്. തെക്കേ രാജ്യത്ത് ജനിച്ചുവെങ്കിലും വടക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ബഥേലിൽ പ്രവചിച്ച പ്രവാചകനായിരുന്നു ആമോസ് എന്ന് നാം കണ്ടു. ആടിനെ തീറ്റിയും കാട്ടത്തിപ്പഴം പറിക്കുകയും നടന്ന ആമോസിനോട് ദൈവം അരുളി ചെയ്തു, ബഥേലിലേക്ക് ചെന്ന് അവിടെ നടക്കുന്ന അഴിമതികൾക്കെതിരായി പ്രസംഗിക്കുക എന്ന്. തനി നാടൻ ആയ ആമോസ് പരിഷ്കാരത്തിൻ്റെ അത്യുച്ചകോടിയിൽ നിൽക്കുന്നു എന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ബഥേൽ പട്ടണത്തിലെ നേതാക്കന്മാർക്ക് ഒരു തലവേദനയായി. മുഖം നോക്കാതെ തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ പല മത നേതാക്കന്മാർക്കും നിൽക്കക്കല്ലിൽ ഇല്ലാതായി. ഈ പശ്ചാത്തലത്തിൽ നടന്ന ഒരു സംഭവമാകുന്നു ആമോസിന്റെ പ്രവചനം 7-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗമായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആമോസിന്റെ പ്രസംഗത്തിങ്കിൽ ക്ഷുഭിതരായ നേതാക്കന്മാർ ഒരു അടിയന്തര യോഗം കൂടി, എന്നിട്ട് അവനെ ശാസിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പ്രവാചകനുണ്ടോ വഴങ്ങുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ആമോസ് സത്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതിന് വില കൊടുക്കണം കേട്ടോ. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം രൂക്ഷമാകുന്നത്. അപ്പോൾ ബഥേലിലുള്ള എല്ലാ മതക്കാരും കൂടി ഒരു അടിയന്തര യോഗം കൂടി. ഈ യോഗത്തിൻ്റെ ചിന്താവിഷയം ആമോസിനെ ഓടിക്കുക, ആമോസിനെ ഓടിക്കുക എന്നതായിരുന്നു. ഇന്നും ഇപ്രകാരത്തിലുള്ള കമ്മിറ്റികളും യോഗങ്ങളും ഒരുപാട് കൂടുന്നുണ്ട്. ദൈവവചനം പറയുന്നവനെ പുറത്താക്കണം, സത്യം പറയുന്നവനെ ആരാധനയിൽ കയറ്റരുത് എന്ന മനോഭാവം. ഈ പറയുന്നവർ വെറും ഭീരുക്കളാണ്, സത്യം പറയുന്നവരല്ല ഈ ഓടിക്കാൻ ഒരുങ്ങുന്നവർ. ഒരിക്കലും സത്യം തോൽക്കില്ല എന്ന് ഈ കൂട്ടർക്കറിയില്ല. തങ്ങൾ പറയുന്നത് സത്യമെങ്കിൽ ആരെന്തും പറയട്ടെ എന്ന് വിചാരിച്ചു അത് അവർ പറയും. ഏതായാലും ആമോസിനെ ഓടിക്കുവാൻ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ അവർ അതിന് ഒരു സബ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അമസ്യാവ് എന്നൊരു നേതാവിനെ കമ്മിറ്റി ചെയർമാനായും തിരഞ്ഞെടുത്തു. അമസ്യാവ് പോയി ആമോസിനെ നേരിടണം. എന്തൊരു പ്ലാനില്ലേ. ഇനിയും ഈ അമസ്യാവ് ആരാണെന്ന് നമുക്കും നോക്കാം. അമസ്യാവ് അന്നത്തെ കാലത്ത് അന്യദൈവങ്ങളെ ആരാധിച്ചു പോയ ഒരു പുരോഹിതനായിരുന്നു. ദൈവത്തിൻ്റെ പുരോഹിതൻ ദൈവകൽപ്പന ലംഘിച്ച് രൂപങ്ങളെ ഉണ്ടാക്കി സാധാരണക്കാരായ മനുഷ്യരെ കൊണ്ട് ആരാധിപ്പിച്ച് ആദായമുണ്ടാക്കുന്നു. എത്ര നീചമായ പ്രവർത്തനം. മതം കടമെടുത്ത കരമായിരുന്നു അമസ്യാവ്. അവൻ ഒരു തേച്ചുമിനുക്കിയ പ്രകൃതക്കാരനും വിദ്യാസമ്പന്നനും അഭിമാനിയും പാണ്ഡിത്യമുള്ളവനും ഭക്തനുമായിരുന്ന അവൻ വ്യാജവിശുദ്ധന്റെ തികഞ്ഞ ഒരു ഉദാഹരണം തന്നെയായിരുന്നു. വളരെ കൗശലത്തോടും കപടത്തോടും അമസ്യാവ് വ്യക്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. അവൻ അന്നത്തെ രാജാവായിരുന്ന യെരോബെയാം 2-ാമന്റെ അടുത്ത് എന്ന് ആമോസിനെതിരായി സംസാരിച്ചു. തന്നെ സഹായിക്കാനായി അമസ്യാവിന് രാജാവിനെ തന്നെ കിട്ടി. അവൻ വിശ്വസിച്ചിരുന്നിരിക്കണം സഭയും രാഷ്ട്രവും മതവും രാഷ്ട്രീയവും ഒന്നിച്ചായിരിക്കണം. സംഭവിച്ചതിതാണ്. 7-ാം അധ്യായത്തിൽ നാം നേരത്തെ വായിച്ചതായ ആ ഭാഗം തന്നെ 10-ഉം 11-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ. എന്നാൽ ബഥേലിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവായ യെരോബെയാമിന്റെ അടുക്കൽ ആളയച്ചു. ആമോസ് ഇസ്രായേൽ ഗ്രഹത്തിന്റെ മധ്യയെ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അവന്റെ വാക്കൊക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല. യെരോബെയാം വാൾ കൊണ്ട് മരിക്കും, ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നു എന്ന് പറയിച്ചു. സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ ആമോസ് പറഞ്ഞത് ഇങ്ങനെയാണോ? അല്ല, ഒരിക്കലുമല്ല. അവൻ അങ്ങനെ പറഞ്ഞില്ല. അവന്റെ യഥാർത്ഥ വാക്കുകൾ ദൈവം പറഞ്ഞവ തന്നെയായിരുന്നു. ഞാൻ യെരോബെയാം ഗ്രഹത്തോട് വാളുമായി എതിർത്തു നിൽക്കുമെന്ന് 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആമോസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആമോസ് പറഞ്ഞത് രാജാവ് വിശ്വസിക്കാതിരുന്നത് വളരെ കഷ്ടമായിപ്പോയി. കാരണം അവൻ്റെ കൊച്ചുമകൻ വാളാൽ കൊല്ലപ്പെടുകയും ആ വംശം ഭരണത്തിൽ നിന്നും പുറത്താകുകയും ചെയ്തു. ആമോസ് വാളിനെക്കുറിച്ചും യെരോബെയാമിനെക്കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞു എന്നത് സത്യം തന്നെ. പക്ഷേ യെരോബെയാം തന്നെ വാളാൽ കൊല്ലപ്പെടുമെന്ന് ആമോസ് പറഞ്ഞില്ല. സത്യത്തെ വളച്ചൊടിച്ച് സംസാരിക്കുവാൻ സമർത്ഥനായ ഒരു മത രാഷ്ട്രീയ നേതാവായിരുന്നു അമസ്യാവ്. കള്ളം പറയുന്നതിൽ ഏറ്റവും നികൃഷ്ടമായ ഒന്നാണിത്, സത്യത്തെ വളച്ചൊടിക്കുക. പച്ചക്കള്ളം പോട്ടെ, ഈ സത്യത്തെ വളച്ചൊടിക്കുന്നത് വളരെ വളരെ ദുഷിച്ച പ്രവണതയാണ്. കടിച്ചു കീറുന്ന കൊള്ളിവാക്കുകൊണ്ടും കുത്തിത്തുളയ്ക്കുന്ന പരിഹാസത്തോടും അമസ്യാവ് പറയുന്നു, എടോ ദർശക, വേറെ വിധത്തിൽ പറഞ്ഞാൽ എടോ പാതിരി. അമസ്യാവ് അവനെ വിളിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചു കൊള്ളുക. സത്യത്തിൽ അമസ്യാവ് ആമോസിനോട് ചോദിക്കുകയാണ്, ആരാടാ നിന്നോട് പറഞ്ഞത് നീ ഒരു പ്രസംഗകനാണെന്ന്? നിന്റെ ഡിഗ്രി എന്തിയെ ഒന്ന് കാണിച്ച്? നീ ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചത്? ആരാണ് നിനക്ക് കൈവെപ്പ് തന്നത്? ഇവിടെ വരുന്നതിന് മുൻപ് നീ എവിടെയാണ് പ്രസംഗിച്ചത്? ഓടിപ്പോക്കോടാ, ഇവിടെ നിന്നും ഓടിക്കൂ, ഞങ്ങളുടെ പട്ടണത്തിൽ നിന്നും വെളിയിൽ പൊക്കൂ, പോയി വേറെ വല്ല പണിയും നോക്കടാ. എന്നിട്ടും തൃപ്തി വരാത്ത അമസ്യാവ് തുടർന്ന് പറയുകയാണ്, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചു കൊള്ളുക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, എടോ താൻ വയറ്റുപിഴപ്പിന് ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ വേണ്ട, തന്നെ ഇവിടെ വേണ്ട. പലരുടെയും ചിന്ത ഈ പ്രസംഗിക്കുവാൻ നടക്കുന്നവരെല്ലാം വയറ്റുപിഴപ്പിന് ഇറങ്ങിയവരാകുന്നു എന്നാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കണ്ടില്ലേ. അമസ്യാവ് പറയുന്ന അതാണ്. ഇനിയും ഇവന്റെ പണി എന്നാ? ഈ അമസ്യാവിന്റെ പിൻഗാമികൾ ഇന്നൊത്തിരിയുണ്ട്. ഈ പറയുന്ന പാർട്ടികൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. ആ കണ്ണുകൊണ്ടല്ലേ കാണുന്നത്? അല്ല, ആരാണ് ഈ വയറ് കളഞ്ഞിട്ട് നടക്കുന്നത്? ഈ ആക്ഷേപം കേട്ട് കേട്ടും മടുത്തതിനാൽ ഈ വയറ് വീട്ടിൽ വെച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ ഇറങ്ങുന്നതിന് മുൻപിൽ അത് പോവുകയാണ്. ഏതായാലും അതിരിക്കട്ടെ എന്നൊടുവിൽ ചിന്തിച്ചിരിക്കുകയാണ്. സുഹൃത്തെ, മറ്റു പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനിറങ്ങിയതല്ല. ഇടയ്ക്കൊന്നോ രണ്ടോ പേർ അങ്ങനെ കണ്ടെന്നിരിക്കും കേട്ടോ. എല്ലാവരെയും അങ്ങനെ അങ്ങ് മുദ്രയടിച്ചാൽ അത് തെറ്റാണ്. അത് വെറുതെ ശിക്ഷ വാങ്ങിക്കിട്ടു, സൂക്ഷിച്ചോണം. അമസ്യാവിന്റെ അപമാനിക്കലിന്റെ പാരമ്യമാണ് 13-ാം വാക്യത്തിൽ നാം കാണുന്നത്. ബേഥേലിലെ ആ പ്രവാചകൻ അഥവാ ആ പുരോഹിതൻ പറയുകയാണ്, ബേഥേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയും അല്ലോ എന്ന് പറഞ്ഞു. അമസ്യാവിന്റെ പുച്ഛിക്കലിന്റെയും അഹങ്കാരത്തിന്റെയും ഭയങ്കരതയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. ഇവിടെ അവൻ ഉപയോഗിക്കുന്ന ആക്ഷേപഹാസ്യം മനസ്സിനെ കുത്തിക്കീറുന്നത് മാത്രമല്ല, വിഷം നിറഞ്ഞതുമാണ്. വാസ്തവത്തിൽ അവൻ പറയുന്നത് എന്താണ്? എടോ താൻ എവിടെയാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ഇത് ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ ദേവാലയവും രാജാവിന്റെ വിശുദ്ധ മന്ദിരവും ആകുന്നു. നീ രാജാവിന്റെ ആരാധനാ സ്ഥലത്തായിരുന്നു, അവന് നിന്നെക്കുറിച്ച് ഒരു മതിപ്പുമില്ല. നിന്റെ പ്രസംഗം രാജാവിനെ ബുദ്ധിമുട്ടിക്കുന്നു. വാസ്തവത്തിൽ ഒരു വലിയ പങ്കാളുകൾക്ക് നിന്നെ ഇഷ്ടമല്ല. നീ ഉപയോഗിക്കുന്ന വാക്കുകൾ അത്ര മയമുള്ളവയല്ല. നീ അവരുടെ പുറത്ത് തട്ടി അവരൊക്കെ എത്ര മഹാന്മാരാണെന്ന് പറയുന്നില്ല. പണക്കാരെയും സ്വാധീനമുള്ളവരെയും നീ മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. നിനക്കൊരു ആദരവും ബഹുമാനവും ഒന്നുമില്ല. നീ ഒരുപാട് ഉദാഹരണങ്ങൾ ഉപയോഗിക്കുന്നു, കഥകൾ പറയുന്നു. നീ അന്തസുറ്റവനല്ല. എന്തിനാ ഈ പ്രസംഗിക്കുമ്പോൾ ചാടുന്നത്, അനങ്ങുന്നത്? എന്തിനാണ് ശബ്ദമുയർത്തി സംസാരിക്കുന്നത്, കരയുന്നത്? സത്യത്തിൽ നിനക്കാവശ്യം പ്രസംഗകല പഠിക്കുകയാണ്. നീ ഇപ്പോൾ പുറത്തു വരുന്ന പുസ്തകങ്ങളൊന്നും വായിക്കുന്നില്ല. ദൈവം മരിച്ചുപോയി എന്ന തലക്കെട്ടോടുകൂടി ഒരു പുസ്തകം വന്നത് നീ വായിച്ചോ? പാവം ആമോസ്, അവൻ അതൊന്നും വായിച്ചിട്ടില്ല. അവൻ ഒരു വെബ്സൈറ്റും കണ്ടില്ല. അമസ്യാവ് ചോദ്യശരങ്ങൾ ആമോസിന് നേരെ തൊടുത്തുവിട്ടു. ഈ കടുത്ത ചോദ്യങ്ങൾക്ക് ദൈവത്തിന്റെ ഉന്നതനായ ഈ പ്രവാചകൻ നൽകിയ മറുപടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും, ആമോസിനെ കൊടുങ്കാറ്റ് പോലുള്ള പ്രവാചകൻ എന്ന് പലരും വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നൽകുന്ന മറുപടി യഥാർത്ഥത്തിൽ കൃപയോടുകൂടിയ ഒരു മറുപടിയാകുന്നു. 14-15 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് 7-14. അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവരുമത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതിനുശേഷം ആമോസ് തന്റെ പ്രവചനം തുടർന്നു. ആയതിൽ അമസ്യാവിനോട് അല്പം കഠിന വാക്കുകൾ പറയേണ്ടി വന്നു. ഞാൻ നിങ്ങളോട് സത്യസന്ധമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതുവരെ ചോദിച്ചതൊക്കെ കള്ളമാകുന്നു എന്നല്ല കേട്ടോ. ആമോസിന്റെ വാക്കുകൾ ഒരു മതഭ്രാന്തന്റെ വാക്കുകൾ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ എനിക്ക് ആമോസിനോട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അവൻ തീരെ അങ്ങ് താണു സംസാരിച്ചു പോയി, വളരെ അങ്ങ് ലളിതമായി പോയി. എനിക്ക് തോന്നുന്നത് തെക്കോവായിലെ മരുഭൂമിയിൽ വന്യമൃഗങ്ങളുടെ നടുവിൽ നിന്നും രക്ഷപ്പെടുവാൻ ആമോസിന് അറിയാമായിരുന്നു. പക്ഷേ മതത്തിന്റെ പേര് പറഞ്ഞ് മത്തരായി ജീവിക്കുന്ന ബഥേൽ പട്ടണത്തിലെ പച്ചപ്പരിഷ്കാരികളുടെ ഇടയിൽ ആമോസ് നിസ്സഹായനായി കാണും. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ ഇന്ന് ഇതുപോലുള്ള വനങ്ങൾ ധാരാളമുണ്ട്. ഒരു സത്യസന്ധൻ അതിനകത്തെങ്ങാണം ആയിപ്പോയാൽ പിന്നെ രക്ഷപ്പെടുവാൻ ഭയങ്കര പ്രയാസമാണ്. ആത്മീയത കൊണ്ട് ആദായമുണ്ടാക്കുകയാണ് ഇവരുടെ പണി. ധനം, മാനം, സുഖം, ഈ ലക്ഷ്യങ്ങളോടെ ആത്മീയത കാണിക്കുന്ന ഏതൊരു വ്യക്തിയും വലിയ അപകടകാരിയാണ്. കൂടുതൽ ആദായമുള്ള പള്ളികളിലും ക്ഷേത്രങ്ങളിലും കയറിപ്പറ്റുവാൻ വെമ്പൽ കൊള്ളുന്നവരെ സൂക്ഷിക്കണം. പരസ്യങ്ങളിലൂടെ ആത്മീയത വിൽക്കുന്നവരെയും ഇന്ന് വളരെ കാണാം. ദൈവത്തോടുള്ള നിസ്വാർത്ഥമായ സ്നേഹം ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും ലക്ഷ്യം താങ്കൾക്കുണ്ടോ സുഹൃത്തെ? ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കുവാൻ ഇറങ്ങുന്നവർ ഒരിക്കലും സുരക്ഷിതരല്ല. അങ്ങനെയുള്ളവരെ കടിച്ചു കീറുവാൻ സിംഹങ്ങൾ തന്നെയുണ്ട്. കൈക്കാരൻ എന്ന സിംഹം, സെക്രട്ടറി എന്ന സിംഹം, തലമൂത്ത ഉപദേശി ചിലപ്പോൾ കരടിയായിരിക്കും. ഇവരൊക്കെ കൈക്കൂലി വാങ്ങുകയും കൊടുക്കുകയും അതിരുമാന്തുകയും ഓഫീസിലെ പണം മോഷ്ടിക്കുകയും ചെയ്യുന്നത് പറയാതിരിക്കാമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ കടിച്ചു കീറും, സംശയം വേണ്ട. ദൈവം അയച്ചിട്ട ചെന്നതെന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തെക്കാൾ വലിയവരെന്ന ഭാവത്തിലിരിക്കുന്നവർക്ക് എന്താ കുലുക്കം? ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുവാൻ ഇറങ്ങിയവരെ നശിപ്പിക്കുവാൻ പോരുന്ന വേറൊരു വ്യക്തിയുണ്ട്. ഈ പ്രിയപ്പെട്ടവർക്ക് നാക്കിനൽപ്പം നീളം കൂടിപ്പോയി എന്നതാണ് കുഴപ്പം. ഇവരെക്കുറിച്ചാണ് യാക്കോബ് തൻ്റെ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, അവരുടെ നാവിന് കീഴെ വിഷമുണ്ടെന്ന്. ഇക്കൂട്ടരുടെ വിമർശനം മൂർഖൻ പാമ്പ് കൊത്തുന്നത് പോലെ കഷ്ടമാണ്. മറ്റുള്ളവരെക്കുറിച്ച് ഏഷണി പറയുന്നവർ വളരെ ശ്രദ്ധിക്കണേ. ചിലർക്ക് ഇങ്ങനൊന്നും പറയാതെ ഉറക്കം വരില്ല. കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുള്ള ചരിത്രം ഈ നാവ് എന്ന വിദ്വാനുണ്ട്. സമൂഹത്തെ തന്നെ തരിപ്പണമാക്കിയിട്ടുള്ളത് കേട്ടിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നാം എന്തെങ്കിലും പറയുവാൻ തുടങ്ങുന്നതിന് മുൻപ് 3 ചോദ്യങ്ങൾ ആ പറയുവാൻ പോകുന്നതെക്കുറിച്ച് ചോദിക്കുന്നത് നല്ലതാണ്. 1, ഞാൻ ഈ പറയുവാൻ പോകുന്നത് സത്യമാണോ? 2, ഞാൻ ഈ പറയുവാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ ആവശ്യമുള്ളതാണോ? 3, ഞാൻ ഈ പറയുവാൻ പോകുന്നത് ദയയോടുകൂടിയാണോ? ഇതിനെല്ലാം ശരി മറുപടി കിട്ടുന്ന പക്ഷം മാത്രം സംസാരിക്കാം. ആർക്കാ അതിന് സമയമില്ലേ? അങ്ങനെ സമയമില്ലാത്തത് കൊണ്ടായി കുഴപ്പമൊക്കെ. വീട്ടിലും നാട്ടിലും എല്ലായിടത്തും. അഥവാ അങ്ങനെ സമയമെടുത്ത് ചിന്തിച്ച് നാം സംസാരിച്ചാൽ അത് താങ്കൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകും. നമ്മുടെ പ്രിയ ആമോസ് അങ്ങ് തീരെ ലളിതമായിപ്പോയി. എന്താണ് ആമോസ് പറഞ്ഞതെന്നറിയാമോ? അമസ്യാവേ, നീ പറയുന്നു ഞാനൊരു പ്രസംഗകനല്ലെന്ന്. അത് വളരെ ശരിയാണ്, എനിക്കതറിയാം. ഞാനൊരു പ്രസംഗകനൊന്നുമല്ല, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ നീ പറയുന്നു ഞാനൊരു പ്രവാചകനല്ലെന്ന്. നീ പറഞ്ഞത് തന്നെയാണ് ശരി. ഞാൻ പ്രവാചകനുമല്ല, ഞാനൊരു പ്രവാചകന്റെ മകൻ പോലുമല്ല, ഞാനൊരു നാടൻ പയ്യനാണ് അമസ്യാവേ. പക്ഷേ ദൈവം എന്നെ വിളിച്ചു. ഇനിയും ആമോസ് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യഹോവ എന്നെ പിടിച്ചു. വിളിച്ചെന്ന് പോലുമല്ല, പിടിച്ചു എന്ന. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ആമോസ് പറയുന്നു, നിനക്കറിയേണ്ടത് എൻ്റെ യോഗ്യതകളാണല്ലോ. ഇതാ ഞാൻ അവ പറയാം. യഹോവ എന്നെ പിടിച്ചു, എന്നെ വിളിച്ചു, എന്നോട് കൽപ്പിച്ചു. പ്രിയ സുഹൃത്തെ, ഇത് കേട്ട് താങ്കൾക്ക് സന്തോഷമാണോ നിരാശയാണോ തോന്നുന്നത്? ദൈവം വിളിച്ചതാണ് എന്നുറപ്പുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ പരിമിതികൾ ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഞാനത് വീണ്ടും പറയട്ടെ, ദൈവം വിളിച്ചതാണ് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ പരിമിതികൾ ഒരിക്കലും ഒരു പ്രശ്നമല്ല. അവൻ്റെ വിദ്യാഭ്യാസമോ കുടുംബമോ നിറമോ വർഗമോ സഭയോ മതമോ ഇനിയും ശാരീരികമായ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിൽ പോലും ഒരു പ്രശ്നമല്ല. ലോകം തീർച്ചയായും അങ്ങനെയുള്ള വ്യക്തികളെ താഴ്ത്തിക്കെട്ടും, അങ്ങനെയുള്ളവരെ വിമർശിക്കും. എന്നെ വിമർശിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നു. പ്രായം പോരാ, വിദ്യാഭ്യാസം കുറെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളിക്കാമായിരുന്നു, സഭയിൽ പ്രത്യേകം ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ. പിന്നെ അങ്ങോട്ട് വിമർശനത്തിൻ്റെ ശരങ്ങൾ തന്നെ. ഈ വക കാര്യങ്ങളാൽ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ ആ പാവം ആമോസിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ദൈവം വിളിച്ചു എന്നുറപ്പുണ്ടായിരുന്ന പ്രവാചകൻ, അതുകൊണ്ടായിരുന്നു അവൻ്റെ പ്രസംഗത്തിന് മൂർച്ച കൂടിയിരുന്നത്. അത് നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും. ഇത് താങ്കളെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് ഒരു ക്ലാസ് പോലും കളയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കുന്നത് മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് കത്തുകൾ എഴുതി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും വേണം. എനിക്ക് ആമോസ് പ്രവാചകനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം പോലെ ആയിരുന്നു എൻ്റേതും എന്നെനിക്കങ്ങ് തോന്നിപ്പോകാറുണ്ട്. ഇന്ന് പ്രസംഗിക്കുവാനുള്ള അധികാരം എനിക്ക് തന്നത് ദൈവമാകുന്നു. ആമോസ് ദൈവത്തിൻ്റെ ദൂത് നൽകിയിരുന്ന ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു. പുറമേ ആത്മികം കാണിച്ചതുകൊണ്ട് ആയത് ദൈവം തങ്ങളുടെ പാപത്തെ ശിക്ഷിക്കാതെ വിടും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി ആണെന്നൊരിക്കലും വിശ്വസിക്കുവാൻ സാധിക്കില്ല കേട്ടോ. അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചതിനാൽ അവരുടെ ചതിയും പിടിച്ചുപറിയും അക്രമവും പാപങ്ങളെ പീഡിപ്പിക്കുന്നതും കണ്ടിട്ട് ദൈവം പറഞ്ഞു, നിന്റെ പെരുന്നാളുകൾ ഞാൻ വെറുക്കുന്നു, നിന്റെ ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും ഞാൻ അംഗീകരിക്കുന്നില്ല, നിന്റെ പാട്ടിൻ്റെ സ്വരം എനിക്ക് കേൾക്കുകയേ വേണ്ട, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ. വഴിതെറ്റിയ സമാധാനത്തിൻ്റെ കാലമായിരുന്നു അത്. വടക്ക് അലക്കുമീതെ തൂങ്ങിക്കിടക്കുന്ന വാളുപോലെ അശൂർ അടുത്ത അരനൂറ്റാണ്ട് ഒരു ചെറിയ രാജ്യത്തെ നശിപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു. ഈ ആപത്തിനെ അറിയാത്തതുപോലെ കണ്ണടച്ചു കളയുവാൻ ഇസ്രായേൽ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സമാധാനത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചിരുന്നു. പക്ഷേ ആമോസ് പ്രവചിച്ചു പറഞ്ഞത് യഹോവയായ കർത്താവിൻ്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേൽ ഇരിക്കുന്നു എന്നാണ്. ഞാനതിനെ ഭൂതത്തിൽ നിന്നും നശിപ്പിക്കും. ആമോസിന്റെ പ്രസംഗം അത്ര പ്രസിദ്ധമായില്ല. അവൻ്റെ പ്രസംഗം പരസ്യം ചെയ്യുവാൻ പത്രക്കാരൊന്നും വന്നില്ല കേട്ടോ. അവൻ രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകി. പാപത്തെ ശിക്ഷിക്കുക എന്നത് ദൈവത്തിൻ്റെ താല്പര്യമാകുന്നു എന്ന് അവൻ വിളിച്ചറിയിച്ചു. എത്ര സത്യമായിരിക്കും. പക്ഷേ മനുഷ്യർക്ക് സത്യം കേൾക്കണ്ടല്ലോ. സത്യം പറയുന്നവനെ കാണുക പോലും വേണ്ടല്ലോ. എന്തൊരു ജീവിതമായിരുന്നു ആമോസ് പ്രവാചകൻ്റേത്. പശ്ചാത്തലം പഠിച്ചപ്പോൾ ഇത്രയും താല്പര്യം തോന്നുന്നു എങ്കിൽ തൻ്റെ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കും അല്ലേ? പ്രിയ സുഹൃത്തെ, താങ്കൾ സത്യത്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോ? ഇന്നും വിമർശനത്തിൻ്റെ കുന്തമുനയിൽ വേദനിക്കുന്ന അനുഭവമാണോ താങ്കളുടേത്? നിരാശപ്പെടാതെ ആമോസിനെ ശക്തീകരിച്ച ദൈവം താങ്കളെയും ശക്തീകരിക്കും. താങ്കളെ നിന്ദിക്കുന്നവരെ, താങ്കളെ പീഡിപ്പിക്കുന്നവരെ യഥാർത്ഥ സത്യം കാണിച്ചു കൊടുക്കുവാൻ താങ്കൾക്ക് അവസരം ലഭിക്കും. സത്യത്തിന് വേണ്ടി നിന്ന യോസഫ് മിസ്രയീമിൽ പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവം അവനോട് കൂടെയിരുന്നു. അതുകൊണ്ട് അവൻ വിജയിച്ചു എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് രക്ഷയ്ക്ക് കാരണമായി. താങ്കളെയും ദൈവം ഒരു പ്രയോജനമുള്ള വ്യക്തിയാക്കും. ഇന്ന് താങ്കളെ വെറുക്കുന്ന വീട്ടുകാരും നാട്ടുകാരും താങ്കളിലൂടെ ദൈവസ്നേഹം അറിയട്ടെ. ദൈവം വിളിച്ചു എന്ന ഉറപ്പ് താങ്കൾക്ക് നിശ്ചയമായും ഉണ്ടായിരിക്കണം കേട്ടോ. താങ്കളുടെ അവസ്ഥ എന്നെയും കൂടി അറിയിക്കണം. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നതായ ശുശ്രൂഷ. എത്ര ഉന്നതമായിട്ടുള്ള ഒരു അനുഭവത്തിലാണ് ദൈവം നമ്മെ നടത്തുന്നത് എന്ന് മറക്കരുത്. എപ്പോഴും നമ്മെ വിജയകരമായ പാതയിൽ നയിക്കുന്നത് ദൈവം വിളിച്ചു, ദൈവം അയച്ചു എന്നുള്ള ഉറപ്പാണ്. നമുക്ക് ലോകപ്രകാരം ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസമോ നാം പഠിക്കുവാൻ ശ്രമിക്കുന്നതോ പഠിച്ചിട്ടുള്ളതോ ഒന്നുമല്ല നമ്മെ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി നിർത്തുന്നത്. നമുക്ക് പ്രയോജനകരമായി നിൽക്കുവാൻ സാധിക്കുന്നത് ദൈവം നമ്മെ വിളിച്ചു എന്നുള്ള ഉറപ്പാണ്. ലോകചരിത്രത്തിൽ പ്രത്യേകിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ വിശുദ്ധന്റെയും ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത് ഈ വലിയ രഹസ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കളുടെ ജീവിതത്തിൽ ഈ ഉറപ്പുണ്ടോ? അതിനായി താങ്കൾ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമോ? കുറവുകൾ ഏറ്റു പറയുക. ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും അയക്കുവാൻ, ഓരോ ദൗത്യമേൽപ്പിച്ച് ഓരോ സ്ഥാനങ്ങളിലാക്കുവാൻ ആഗ്രഹിക്കും. നാം പലപ്പോഴും അതിന് ചെവി കൊടുക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിന് പരാജയം. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.